ഓസ്ട്രേലിയയിലുള്ള മലയാളികളുടെ ജനസംഖ്യ 2011 അപേക്ഷിച്ച് ഇരട്ടിയായിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം 2011 25,111 2016 53,206 ആളുകൾ ഓസ്ട്രേലിയയിൽ മലയാളം സംസാരിക്കുന്നവരാണ്. ഈ മാറ്റം മലയാളി സമൂഹത്തിന് എത്രമാത്രം പ്രസക്തമാണെന്നുള്ള കാര്യമാണ് ഇന്ന് പരിശോധിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ മലയാളി കൂട്ടായ്മകളിലെ ഭാരവാഹികളുമായി SBS മലയാളം സംസാരിച്ചു. സെൻസസ് പ്രകാരം വിക്ടോറിയയിലാണ് ഏറ്റവും കൂടുതൽ മലയാളം സംസാരിക്കുന്നവരുള്ളത്, 16,950 പേർ. മലയാളികളുടെ ജനസംഖ്യയിലെ വർദ്ധനവ് ഓസ്ട്രേലിയയ്ക്ക് മുതൽക്കൂട്ടാവുമെന്നാണ് മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ സെക്രട്ടറി സിനി മാത്യു പറയുന്നത്.
കേരളം എന്നും മലയാളികളുടെ സ്വന്തം നാടായ കേരളം എന്നും എല്ലാ മേഖലയിലും എന്നും മുമ്പായിരുന്നു. വികസനത്തിലായാലും വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത സൗകര്യം, ശുചിത്വം എന്നിവ കൊണ്ടും ബാക്കി പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കേരളം എന്നും മുന്നിലായിരുന്നു. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണം കൂടുന്തോറും ഓസ്ട്രേലിയക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് പറയാൻ കാരണം ഓസ്ട്രേലിയയിൽ വരുന്ന മലയാളികളുടെ 98% ആൾക്കാരും ഐദർ ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡിൽ അല്ലെങ്കിൽ IT റിലേറ്റഡ് ഫീൽഡിൽ റിയലി പ്രൊഫഷണൽസ് ആണ്. അവർ ഈ രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഹെൽത്ത് റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ അനേക മേഖലകളിൽ മലയാളി നഴ്സുമാരുടെ സാന്നിധ്യവും അനേക മേഖലകളിൽ മലയാളി ഫാർമസിസ്റ്റുമാരുടെ സാന്നിധ്യവും ഡോക്ടർമാരുടെ സാന്നിധ്യവും IT പ്രൊഫഷണൽസും അത് ഈ ഒരു രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡുകൾ, ഹോസ്പിറ്റലുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളികളെ കാണുന്നത് അതൊരു മലയാളികൾക്ക് ഒരു കേരളത്തിനൊരു അഭിമാനം തന്നെയാണ്.
വിക്ടോറിയയിൽ മലയാളികളുടെ ജനസംഖ്യ കൂടുന്നതോടെ സമൂഹത്തിൽ ഇത് മാറ്റത്തിന്റെ കാരണമാകുമെന്നാണ് സിനി പറയുന്നത്.
വിക്ടോറിയ എന്നൊരു ഒരു ഒരു സംസ്ഥാനത്ത് തന്നെ 16,950 സെൻസെക്സ് വെച്ച് SBS നോക്കുമ്പോൾ ഇപ്പം 16,950 മോസ്റ്റ് ഓഫ് ദ പ്രൊഫഷണൽസ് ആ ഒരു പ്രൊഫഷണലിസം ടച്ച് വിക്ടോറിയക്ക് കൊടുക്കാൻ സാധിച്ചപ്പം വിക്ടോറിയൻ മലയാളികൾ ഒരുമിച്ച് നിന്നാൽ യുനോ വി ക്യാൻ റിയലി ക്രിയേറ്റ് എ ചേഞ്ച് ഇൻ ടു ദ കമ്മ്യൂണിറ്റി. നമുക്ക് വലിയൊരു മാറ്റം, വലിയൊരു വ്യതിയാനം, വലിയൊരു വ്യത്യാസം നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയെയും കൊണ്ട് നമുക്ക് ഈ വിക്ടോറിയൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല ഓസ്ട്രേലിയൻ സമൂഹത്തിന് തന്നെ നമ്മുടെ കൾച്ചർ വെച്ച് നോക്കുകയും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് എന്റെ പേഴ്സണലി വിശ്വാസം.
ലോകത്തിലെ തന്നെ ഏറ്റവും ജീവിക്കാൻ നല്ല നഗരങ്ങളിൽ ഒന്ന് മെൽബൺ എന്നുള്ള പേര് മലയാളികളുടെ വിക്ടോറിയയിലേക്കുള്ള വരവ് കൂടാൻ കാരണമായെന്ന് മെൽബൺ മലയാളി ഫെഡറേഷന്റെ ചെയർപേഴ്സൺ ഡോക്ടർ ഷാജി വർഗീസ് പറയുന്നു.
തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് മലയാളികളുടെ ഓസ്ട്രേലിയയിലേക്ക്, പ്രത്യേകിച്ചും വിക്ടോറിയയിലേക്കുള്ള വരവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള രീതിയിലേക്കാണ്. ഇപ്പൊ വേൾഡിലെ തന്നെ ഏറ്റവും ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയപ്പെടുന്നത് തന്നെ മെൽബണാണ്. മോസ്റ്റ് ലിവബിൾ സിറ്റി ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അതാ വൺ ഓഫ് ദ റീസൺസ് എല്ലാവരും ഇപ്പൊ ഒരുപാട് പേര് പ്രത്യേകിച്ച് മെൽബണിലേക്ക് വരുവാനുള്ള കാരണം.
ഓസ്ട്രേലിയയിലുള്ള മലയാളികളുടെ ജനസംഖ്യ കൂടിയതോടെ ഓസ്ട്രേലിയൻ ജീവിതത്തിൽ കൂടുതൽ സജീവമായി മലയാളികൾ ഇറങ്ങണമെന്നാണ് ഡോക്ടർ ഷാജി വർഗീസിന് പറയാനുള്ളത്.
തീർച്ചയായിട്ടും സ്ട്രെങ്ത് കൂടുക എന്ന് പറയുന്നത് ശരിക്കൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിൻ്റെ ഉള്ള എണ്ണം കൂടും തോറും നമുക്ക് കൂടുതൽ അത് നമുക്ക് ഒരു ബാർഗനിങ് കപ്പാസിറ്റി നമുക്ക് വരാണ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ മുഖ്യധാര പൊളിറ്റിക്സിലേക്ക് തന്നെ മലയാളി റെപ്രസെൻറ്റേറ്റീവ്സിന് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരം കൂടിയാണ് അത്. അതിൽ ചെല്ലണം എന്നാണ് പറയുന്നത്. വിവിധ മൾട്ടി കൾച്ചറൽ കമ്മിറ്റികളിലും അതുപോലെ മുഖ്യധാര പൊളിറ്റിക്സുകളിലും മലയാളി റെപ്രസെൻറ്റേഷൻസ് വേണം, അവർ അതിനകത്തേക്ക് ഇറങ്ങണം. അതുവഴി മലയാളികൾക്ക് കൂടുതൽ നമ്മളുടെ ആ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും.
ഓസ്ട്രേലിയയിൽ വിക്ടോറിയ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് ന്യൂ സൗത്ത് വെയിൽസിലാണ്. 13,881 പേർ മലയാളം സംസാരിക്കുന്നതായിട്ടാണ് ABS കണക്കുകൾ. വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരുടെ വരവ് കഴിഞ്ഞ 5 വർഷത്തിൽ ജനസംഖ്യ കൂടിയതിന് കാരണമായി സിഡ്നി മലയാളി അസോസിയേഷനിലെ കമ്മിറ്റി അംഗമായ ജേക്കബ് തോമസ് പറയുന്നു.
എന്റെ പരിചയം കൊണ്ടും അറിവ് കൊണ്ടും പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ നേഴ്സുമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ മലയാളികളുടെ കുടിയേറ്റം കൂടുതൽ വർദ്ധിച്ചു എന്ന് തോന്നുന്നു. അത് പ്രധാന കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ IT മേഖലയിലുള്ള ജോലി രംഗത്തും ധാരാളം മലയാളികൾ എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ മലയാളികളുടെ കുടിയേറ്റം വർദ്ധിക്കുവാനുള്ള കാരണങ്ങളായി എനിക്ക് തോന്നുന്നത്.
ജനസംഖ്യ കൂടുമ്പോഴും ഓസ്ട്രേലിയയിലെ മറ്റു സമൂഹങ്ങളുമായി ചേർന്നു പോകാൻ ശ്രമിക്കണമെന്ന് ജേക്കബ് തോമസ് അഭിപ്രായപ്പെടുന്നു.
ആ കാര്യത്തിൽ എനിക്ക് ചില ആശങ്കകളുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത് പ്രവണത എന്ന് പറയുന്നത് ഓരോ സമൂഹങ്ങളിലെ എണ്ണം വർദ്ധിക്കും തോറും അവരെ അവരവരുടേതായിട്ടുള്ള ആ കൂട്ടത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു 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 സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ പൊതുവേദിയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് അത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരമുണ്ട്. അതായത് ഇങ്ങനെ എണ്ണം കൂടുന്നത് അനുസരിച്ച് ഓരോ സാംസ്കാരിക ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നവർക്ക് അവരെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂടുതൽ ഇറങ്ങി വരികയും ഈ മുഖ്യധാരയിൽ ഈ മൾട്ടി കൾച്ചറലായിട്ടുള്ള ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുവാനായിട്ട് ആ സംഘടനകളിലൂടെ അവർ ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ എനിക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത്.
വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മലയാളികളുടെ എണ്ണം 7,544 ഈ വർധനവ് കേരളത്തിനും ഗുണം ചെയ്യുമെന്നാണ് മലയാളി അസോസിയേഷൻ ഓഫ് പെർത്തിന്റെ പ്രസിഡന്റ് ഐപ് ചുണ്ടമണ്ണിൽ പറയുന്നത്.
അതെ, ഞാനും അത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഓസ്ട്രേലിയയിൽ 53,000 മലയാളികൾ ഉണ്ടെന്നാണ് ഈ സെൻസസ് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. ഇത്രയും കൂടുതൽ കൂടുതൽ മലയാളികൾ വരുന്നത് നമ്മുടെ കേരളീയ സംസ്കാരവും കേരളീയ ഭക്ഷണ രീതികളും നമ്മൾ ചെയ്യുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ലോകത്തിലേക്കും വെച്ച് തന്നെ എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. ആ ഒരു സംസ്കാരം, ആ ഒരു ജീവിത രീതി നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ, ഇവിടെ ഒല്ലാന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ചും കൂടെ നമുക്ക് ഇവിടെ എല്ലാം അത് പഠിപ്പിക്കാൻ കഴിയും, ഇവർക്ക് നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇത്രയും കൂടുതൽ കേരളീയർ ഇവിടെ വരുന്നതുകൊണ്ട് നമ്മുടെ നാടിനും ഒത്തിരി ലാഭങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്റെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാർ ഇപ്പൊ കുറെ 2-3 പേര് കേരളം പോയി വിസിറ്റ് ചെയ്തു. അങ്ങനെ പോയപ്പോ കേരളം കണ്ടു, തിരിച്ചു വന്നവർ വീണ്ടും അവരുടെ ഫ്രണ്ട്സിന് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നു പോയി കാണേണ്ട സ്ഥലമാണെന്നും പറഞ്ഞ്. അത് നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു ടൂറിസം ഇൻഡസ്ട്രി നന്നാക്കാനുള്ള ഒരു ഒരു ചാൻസും കൂടിയാണ്.
മലയാളി കുട്ടികൾക്ക് ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുറയുന്നതായി കണ്ടുവരുന്നതായി ഐപ് ചൂണ്ടിക്കാട്ടുന്നു.
അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മുടെ കുട്ടികൾ, നേരത്തെ ഉണ്ടായിരുന്നവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയും വീട്ടിൽ വന്ന മലയാളം സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് തന്നെ, ഞാൻ മാത്രം ഉള്ളല്ലോ ഈ സ്കൂളിൽ ഇങ്ങനെ വീട്ടിൽ വന്ന് മലയാളം പറയുന്നത്, ഞാൻ വ്യത്യസ്തമാണോ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നത് അതിപ്പം മാറി. ഇപ്പം അവർക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല, കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേറെയും ഇഷ്ടംപോലെ കുട്ടികളായി. നമ്മുടെ തന്നെ മലയാളി ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതുപോലെയുള്ള വേറെ കുട്ടികളെ കാണും. അപ്പൊ അതും ഒരു നല്ല കാര്യമാണ്.
കേരളവും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കുറവ് വരാതെ ഓസ്ട്രേലിയൻ പ്രവാസ ജീവിതം തുടരാൻ കഴിയുന്നു എന്നത് ജനസംഖ്യ കൂടുന്നതിന് പ്രധാന കാരണമായി സൗത്ത് ഓസ്ട്രേലിയയിലെ മലയാളി കൂട്ടായ്മയായ അമ്മയുടെ പ്രസിഡന്റ് സജി ചിറ്റിലപ്പള്ളി പറയുന്നു. സൗത്ത് ഓസ്ട്രേലിയയിൽ മലയാളികളുടെ എണ്ണം 3,692 ABSന്റെ കണക്കുകൾ.
തീർത്തും ഏതൊരു മലയാളിക്കും അഭിമാനകരമായി പറയാവുന്ന ഒരു കാര്യമാണ്, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിപ്പാർത്തകളുടെ പാർത്ത മലയാളികളുടെ എണ്ണം വളരെ കൂടിപ്പോയി. ഇത് ഞാൻ പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ എത്തി 12 വർഷമായി. ആദ്യം ഒരു പൊതുധാരണയുണ്ട്, ഓസ്ട്രേലിയ പോവാന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, ഇവിടുത്തെ പൗരത്വം എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കണം, ഈ പൈസ കിട്ടി ഇവിടെ ചെലവാക്കണം, അങ്ങനെ കുറെ തെറ്റായ ധാരണകൾ പലരിലും ഉണ്ടായിരുന്നു. അത് വന്ന് പ്രവാസികൾ അത് മറ്റേ അറിയിച്ചുകൊണ്ട് ഇപ്പൊ അറിയാൻ പറ്റും, നമുക്ക് തിരിച്ച് നാട്ടിൽ പോകണമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇവിടുത്തെ ഒരു സിറ്റിസൺ ആയാലും കൂടി നാട്ടിലേക്ക് പോകാൻ സൗകര്യങ്ങളുണ്ട്. അത് പലരും മനസ്സിലാക്കി. പിന്നെ അതിന് ജോലി സംബന്ധമായി പറയാന്നുണ്ടെങ്കിൽ, ഇവിടെ ആദ്യ കുടിയേറ്റക്കാരിൽ പറയുന്നവര് ഡോക്ടർമാര്, നഴ്സുമാര്, ടൂൾ മേക്കേഴ്സ് എന്നൊരു മേഖലയിലായിരുന്നു. ഇപ്പൊ അത് മാറി എല്ലാ മേഖലയിലേക്കുമുള്ള ജനങ്ങൾ ഇവിടേക്ക് കുടിയേറിപ്പാർക്കുന്നുണ്ട്.
ജനസംഖ്യ കൂടുന്നതോടെ മലയാളികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതം ഓസ്ട്രേലിയയിൽ സാധ്യമാകുമെന്നാണ് സജി ചൂണ്ടിക്കാട്ടുന്നത്.
ഇവിടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇപ്പോ ഇവിടുത്തെ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രോഗ്രാം വരുന്നത് ഓണമാണ്. അത് കഴിഞ്ഞ ഒരു 5-6 വർഷത്തിലുള്ള 500 പേരിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് 1,200 പേർ ആൾക്കാർ വന്ന് അതിൽ ഓണം സംബന്ധിച്ചു എന്നുള്ളത് വളരെ റെക്കോർഡായിട്ട് കണക്കൂട്ടുന്ന വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ ഇവിടെ ആത്മീയ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വളർച്ചയുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട് പല പ്രോഗ്രാംസ് ഇപ്പൊ പലതായിട്ട് വരുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഒരു വർഷത്തിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ 2 പ്രോഗ്രാം, ഇപ്പൊ അത് അല്ല, ഒരു വർഷത്തിൽ 4-5 പ്രോഗ്രാം വരുന്നു. ഒട്ടുമൊക്കെ എല്ലാ സിനിമകളും ഇവിടെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രവാസികൾ അതിലെല്ലാം വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്.
ക്വീൻസ്ലൻഡിലുള്ള മലയാളികളുടെ ജനസംഖ്യ 2016 കണക്കുകൾ പ്രകാരം 7,614 ആണ്. ഓസ്ട്രേലിയയിലെ മലയാളികളുടെ ജനസംഖ്യയിലെ വർധനവ് മലയാളിയുടെ തനതായ ജീവിതശൈലി നിലനിർത്താൻ സഹായിക്കുമെന്ന് കൈരളി ബ്രിസ്ബനിന്റെ പ്രസിഡന്റ് ടോണിയോ തോമസ് പറയുന്നു.
മലയാളികൾ പൊതുവെ നമ്മുടെ ഈ കൾച്ചർ അതേപടി ഇവിടെ കൊണ്ടുനടക്കാൻ കൂടുതൽ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ അസോസിയേഷന്റെ ഒക്കെ പ്രസക്തി അവിടെയാണ്. നമ്മുടെ മലയാളത്വം, നമ്മുടെ സ്വത്വം ഇതൊക്കെ ഇവിടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ മലയാളി അസോസിയേഷനുകളെല്ലാം ചെയ്യുന്നത്, അതിന്റെ പ്രസക്തി ആവുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ തീർച്ചയായും ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഒരു മൾട്ടിക്കൾച്ചറൽ സൊസൈറ്റിയാണ്. ഓസ്ട്രേലിയ ഗവൺമെന്റ് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മൾട്ടിക്കൾച്ചറലിസം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ എല്ലാ തനിമയും പാരമ്പര്യവും ഒക്കെ മലയാളികൾ അതുപോലെ തന്നെ കൊണ്ടുനടക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയിലൊക്കെയുള്ള മലയാളികൾ ജനറേഷൻസ് ആയിട്ട് ഈ ഓണവും നമ്മുടെ ബാക്കി വിഷുവും എല്ലാം ഇന്നും പഴയതുപോലെ ആഘോഷിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയയിലും. നമ്മുടെ പാരമ്പര്യം എല്ലാം കൊണ്ടുനടക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്.
ഓസ്ട്രേലിയയിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റം വരും വർഷങ്ങളിൽ കുറയാൻ സാധ്യതയില്ലെന്നാണ് മൈഗ്രേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സോളിസിറ്റർ കൂടിയായ ടോണിയോ ചൂണ്ടിക്കാട്ടുന്നത്.
തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഈ അടുത്ത കാലത്തായിട്ട്. അതിൽ പ്രത്യേകിച്ച് ഈ ഹെൽത്ത് സെക്ടറിലേക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഡോക്ടേഴ്സ് ആയിട്ടും നഴ്സസ് ആയിട്ടും അങ്ങനെയുള്ള പ്രൊഫഷണൽസ്, ഹെൽത്ത് സെക്ടറിലെ പ്രൊഫഷണൽസ് ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അത്ര ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇനി അത് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
എന്നാൽ മലയാളികളുടെ വരവിൽ കുറവുണ്ടാകുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ജേക്കബ് തോമസ്.
ഇപ്പോൾ നമ്മൾ കാണുന്നുള്ള ഈ കുടിയേറ്റത്തിലുള്ള ഈ വർധനവ് ഇനിയും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഇപ്പം നേഴ്സുമാരുടെയൊക്കെ ജോലി സാധ്യതകൾ ഇവിടെ കുറഞ്ഞു വരികയാണ്. ഐ ടി രംഗത്താണെങ്കിൽ തന്നെ ജോലി സാധ്യതകൾ കുറഞ്ഞു വരികയാണ് കൂടുതലും ഔട്ട്സോഴ്സ് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാവിയിൽ കൂടുതൽ ഇമിഗ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇനി അടുത്ത തലമുറ ഇവിടെ മലയാളികളുടെ എണ്ണം വർദ്ധിക്കുകയും മലയാളികൾ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പം അവരൊക്കെ ഇവിടുത്തെ മുഖ്യധാരയിൽ പ്രവേശിച്ച് ഈ രാജ്യത്തിന് കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായതുപോലുള്ള വർധനവ് വരും വർഷങ്ങളിൽ ഉണ്ടായില്ലെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും വിസ സംബന്ധമായും ഇംഗ്ലീഷ് പരിജ്ഞാനത്തിന്റെ കാര്യത്തിലുമുള്ള നിയന്ത്രണങ്ങൾ മലയാളികളെ കാര്യമായി ബാധിക്കില്ല എന്നുള്ള അഭിപ്രായമാണ് ഡോക്ടർ ഷാജി വർഗീസിനുള്ളത്.
എന്തായാലും കുറയാൻ സാധ്യതയില്ല. പക്ഷെ ആ ഒരു പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ആ ഒരു വരവ്, അതായത് ഇപ്പോ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി എന്ന് പറയുന്ന രീതിയിലുള്ളതായ ആ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഒന്നും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് അവര് വിസ നിയമങ്ങളെല്ലാം കൂടി കുറെ കൂടി കർശനമാക്കിയതുകൊണ്ടും പിന്നെ ജോലി സാധ്യതകളും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവില്ല എങ്കിൽ പോലും മലയാളികള് ഇംഗ്ലീഷ് പ്രാവീണ്യത്തിലും എല്ലാത്തിലും എല്ലാ രീതിയിലും മേഖലകളിലും അവരവരുടെ കഴിവുകൾ തെളിയിച്ചിരിക്കുന്ന അവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ILTS സ്കോർ അതുപോലെ തന്നെ ഈ സിറ്റിസൺ ആവാനുള്ള ILTS സ്കോറും കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ പോലും അത് ഒരു ഒരു ലിമിറ്റ് വരെ അത് മലയാളികളെ ബാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് മലയാളികൾ ഇനിയുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. പക്ഷേ ഒരു ആസ് ഐ സെഡ് ദ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് അത് ഉണ്ടാവാനുള്ള സാധ്യത കുറച്ച് കുറവാണ്.
പുതിയ കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ 1994 പേർ മലയാളം സംസാരിക്കും. നോർത്തേൺ ടെറിറ്ററിയിൽ 1274, ടാസ്മാനിയയിൽ 254. സെൻസസ് ഫോം പൂരിപ്പിക്കുന്നതിൽ മലയാളം എന്നെഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ പല മലയാളി കൂട്ടായ്മകളുടെയും സെൻസസ് ക്യാമ്പയിനുകളുടെ ഭാഗമായിരുന്നു. ഇതും ജനസംഖ്യ ഇരട്ടിയാകുന്നതിൽ സഹായിച്ചതായി കരുതുന്നു.